ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അടൽ പെൻഷൻ യോജന 2030-31 വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കായി സാങ്കേതിക നിയമ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അരാവലിയിലെ ഖനനവും അനുബന്ധ പ്രശ്നങ്ങളും സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്തുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. അർഹരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്തി കുറ്റമറ്റ വോട്ടർ പട്ടിക സൃഷ്ടിക്കേണ്ടത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ അനിവാര്യമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. അന്തരിച്ച എംഎൽഎ കാനത്തിൽ ജമീലയ്ക്ക് ചരമോപചാരം അർപ്പിച്ച് കേരള നിയമസഭ. നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ നാളെ തുടക്കം. ഇന്ത്യ ന്യൂസിലാന്റ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാഗ്പൂരിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അടൽ പെൻഷൻ യോജന 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ധനസഹായം ദീർഘിപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധക്യകാല വരുമാന സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ 2015 പദ്ധതി ആരംഭിച്ചത്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 5,000 കോടി രൂപയുടെ ഓഹരി പിന്തുണ നൽകുന്നതിനും മന്ത്രിസഭാ യോഗം അനുമതി നൽകി. 25,74,000 പുതിയ MSME ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 77th റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. January 26 ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 10,000 പ്രത്യേക അതിഥികളെയാണ് ഇക്കുറി ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങൾ പരേഡിന് മാറ്റേകും. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടേറും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യാതിഥികളാകും. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികമാണ് ഈ വർഷത്തെ ദിനാഘോഷ പ്രമേയം. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഈ മാസം 23 നടക്കും. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കായി സാങ്കേതിക നിയമ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് ശക്തമായ സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇതിനായുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ വൈഷ്ണവ് അറിയിച്ചു.
Many rich countries where the big tech basically controls the access to GPU, we decided to create a public-private partnership in which the common compute facility is enabled by the government and subsidized by the government so that entire population get access to it. And the cost is practically 1/3 of the cost in most of the countries. Already we are going through a program for 10 million people to be trained on AI skills, making sure that the IT industry, in a very systematic way, providing services to Indian companies as well as to the global companies.
അരാവലിയിലെ ഖനനവും അനുബന്ധ പ്രശ്നങ്ങളും സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്തുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. അനധികൃത ഖനനം നികത്താനാകാത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിനായി വിഷയത്തിൽ പാണ്ഡിത്യമുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെയും ശാസ്ത്രജ്ഞരുടെയും പേരുകൾ 4 ആഴ്ചയ്ക്കുള്ളിൽ നിർദ്ദേശിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി, അമിക്കസ് ക്യൂറി കെ പരമേശ്വർ എന്നിവരോട് നിർദ്ദേശിച്ചു. പരമോന്നത കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കും സമിതി പ്രവർത്തിക്കുകയെന്നും ബെഞ്ച് വ്യക്തമാക്കി. അർഹരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്തി കുറ്റമറ്റ വോട്ടർ പട്ടിക സൃഷ്ടിക്കേണ്ടത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ അനിവാര്യമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിസ്ഥാന ചുമതലക്കാരാണ് ബൂത്തുതല ഉദ്യോഗസ്ഥരെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജനാധിപത്യവും തിരഞ്ഞെടുപ്പ് നടത്തിപ്പും സംബന്ധിച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
Indian elections become one of the largest exercises on planet year after year in terms of logistics, numbers and transparency. The last year Lok Sabha elections, more than 1 billion voters, more than 640 million exercised their franchising, more than 1 million polling stations and roughly 1.8 to 2 crore people involved in this exercise is a feat.
കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആതിഥേയത്വം വഹിക്കുന്ന 3 ദിവസത്തെ IICDEM സമ്മേളനത്തിൽ 70-ലധികം രാജ്യങ്ങളിൽ നിന്നും 100 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും സ്പാനിഷ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. പുത്തരിക്കണ്ടം മൈതാനിയിൽ രണ്ട് വ്യത്യസ്ത പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിനനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തുടർന്ന് പങ്കെടുക്കുന്ന അദ്ദേഹം തിരുവനന്തപുരത്തിനായുള്ള നഗരവികസന രേഖയുടെ പ്രഖ്യാപനം ചടങ്ങിൽ നടത്തും. തിരുവനന്തപുരം Bio360 ലൈഫ് സയൻസ് പാർക്കിലെ CSIR NIIST ഇന്നൊവേഷൻ ടെക്നോളജി ആന്റ് ഓൺടർപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി വെള്ളിയാഴ്ച നിർവഹിക്കും. ശ്രീ മോദിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്തു നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, പ്രസാർഭാരതി.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. അന്തരിച്ച MLA കാനത്തിൽ ജമീലയ്ക്ക് ചരമോപചാരം അർപ്പിച്ച് നിയമസഭ. പുരോഗമന പ്രസ്ഥാനത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് കാനത്തിൽ ജമീലയുടെ വിയോഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ത്രീകളുടെ സ്വരം ഉയർത്തുന്നതിന് ശ്രദ്ധ നൽകിയിരുന്ന നേതാവായിരുന്നു കാനത്തിൽ ജമീലയെന്ന് സ്പീക്കർ AN ഷംസീർ അനുസ്മരിച്ചു. സഭയിൽ എല്ലായ്പ്പോഴും ജനാധിപത്യ ബോധവും മതേതര നിലപാടും പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീലയെന്ന് പ്രതിപക്ഷ നേതാവിനെ പ്രതിനിധീകരിച്ച് K. ബാബു MLA പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നാളെ ആരംഭിക്കും. വയനാട് ജില്ലയിലെ മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്കും വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ദുരന്തബാധിതർക്കുള്ള ഉജ്ജീവന പദ്ധതിക്കും സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. വനം വന്യജീവി വകുപ്പിൽ 6 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ രൂപീകരിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ശക്തമായ സൈനിക ശക്തിയും അത് ഉപയോഗിക്കാനുള്ള ഇച്ഛാശക്തിയും ഒരുപോലെ ആവശ്യമാണെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ന്യൂഡൽഹിയിൽ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള 22nd സുബ്രതോ മുഖർജി സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
Whether it is getting people out of conflict zone like we did it in Sudan, or whether it is giving a blow to the terrorist infrastructure and their perpetrators, or whether it is attacking multiple bases in Pakistan in a matter of few hours to send a signal that enough is enough and bring them to their knees, it was air power which did the trick, and that has to be remembered.
രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭത്തിന്റെ ഫലപ്രാപ്തിയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ആന്ധ്രാപ്രദേശിലെ എയിംസ് മംഗളഗിരി. 2018 ഒരു താൽക്കാലിക ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ച എയിംസ് മംഗളഗിരിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി നടത്തിയ പ്രഗതി അവലോകന യോഗത്തിലൂടെ സാധിച്ചു. തുടർന്ന് 2023 ജനുവരിയിൽ ഇത് കമ്മീഷൻ ചെയ്തു. 2024 ഫെബ്രുവരിയിലായിരുന്നു ഔദ്യോഗിക ഉദ്ഘാടനം. ഇന്ന് 41 വിഭാഗങ്ങളിലായി നൂതനവും അടിയന്തരവുമായ മെഡിക്കൽ സേവനങ്ങൾ എയിംസ് മംഗളഗിരി നൽകുന്നുണ്ട്. ഇന്ത്യ ന്യൂസിലാന്റ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാഗ്പൂരിൽ പുരോഗമിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസ് എന്ന നിലയിലാണ്. 79th സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് അസമിൽ തുടക്കമായി. ഗ്രൂപ്പ് എയിൽ രാജസ്ഥാൻ ഉത്തരാഖണ്ഡിനെയും തമിഴ്നാട് അസമിനെയും പശ്ചിമബംഗാൾ നാഗാലാന്റിനെയും പരാജയപ്പെടുത്തി. നാളെ പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടൽ പെൻഷൻ യോജന 2030-31 വരെ തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ അനുമതി. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കായി സാങ്കേതിക നിയമ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അരാവലിയിലെ ഖനനവും അനുബന്ധ പ്രശ്നങ്ങളും സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്തുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. അർഹരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്തി കുറ്റമറ്റ വോട്ടർ പട്ടിക സൃഷ്ടിക്കേണ്ടത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ അനിവാര്യമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. അന്തരിച്ച MLA കാനത്തിൽ ജമീലയ്ക്ക് ചരമോപചാരം അർപ്പിച്ച കേരള നിയമസഭ. നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ നാളെ തുടക്കം. ഇന്ത്യ ന്യൂസിലാന്റ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാഗ്പൂരിൽ പുരോഗമിക്കുന്നു.